بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون.
بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കാഫിറൂനാണ് വിശദീകരിച്ചത്. ഇന്ന് സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ കാഫിറൂൻ വിശദീകരിച്ചപ്പോൾ നമ്മൾ പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദ് വലാ അന അഅ്ബിദു മാ അഅ്ബദ്തും വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദ് ലകും ദീനുകും വലിയ ദീൻ. ഇതാണ് നമ്മൾ വിശദീകരിച്ചു. അതില് പിന്നെ നമ്മൾ പിന്നെ ആയത്തുകൾ ആവർത്തിച്ചു വന്നതിന്റെ പൊരുൾ എന്താന്ന് പറഞ്ഞു, അതേപോലെ കാഫിറൂൻ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്തെന്ന് പറഞ്ഞു. ലക്കും ദീനുക്കും വലിയ ദീൻ എന്നതിന്റെ പിന്നെ താല്പര്യവും തേട്ടവും എന്ത് എന്നുള്ളതും വിശദീകരിച്ചു. ഒരു മസല ഭാഗികമായിട്ട് അതിൽ നമുക്ക് പിന്നെ ഒന്ന് ഉണർത്താനുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് പിന്നെ കുല്യ അയ്യുഹൽ കാഫിറൂൻ, അൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ മൊത്തം കുഫറിന്റെ ആളുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സോപ്പിങ്ങിന് വന്ന, അനുനയത്തിന് വന്ന, അതേപോലെ തന്നെ ആദർശത്തിൽ കൊടുക്കൽ വാങ്ങൽ തിയറിയുമായി വന്ന കുറച്ച് മുശരിക്കുകളുണ്ട്. അവരവിടെ പ്രത്യേകം ഉദ്ദേശമാണ്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർ അതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കാൻ പോകണമില്ല. ഹാലിലും അതേപോലെ മഅൽ പ്രസന്റിലും ഫ്യൂച്ചറിലും ഇല്ല എന്നുള്ളത് അവരോട് പറയാണ്. കാരണം അവരതായിട്ടാണ് വന്നത്. കുറച്ചുകാലം നീ ഞങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിക്ക്, കുറച്ചുകാലം ഞങ്ങൾ നിന്റെ ആരാധ്യനെയും ആരാധിക്കാം എന്നിട്ടാണ് വന്നത്. അപ്പോ ഇപ്പൊ അങ്ങനെ നടക്കണില്ല, ഇങ്ങോട്ട് നടക്കാൻ പോകണമില്ല എന്നുള്ള മറുപടിയാണ്. വലാ അൻതും ആബിദൂന മാ ആബുദ്, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങളും ആരാധിക്കുന്നവർ അല്ല എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ബഹുദൈവ വിശ്വാസികൾ, അതേപോലെ തന്നെ ഇപ്പൊ കാഫിരിയങ്ങളെ ഖിതാബ് ചെയ്തിട്ടാണ്, അഭിസംബോധന ചെയ്തിട്ടാണ്. അൽ കാഫിറൂൻ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിരിയങ്ങളെ അഭിസംബോധന ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, ആ ഒരു പിന്നെ വാക്ക്. അവിടെ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ മുശ്രിക്കീങ്ങളുണ്ട്, നസാറാക്കളുണ്ട്, യഹൂദരുണ്ട്, എല്ലാ കുഫറിന്റെ മില്ലത്തും അവിടെ ഉദ്ദേശമാണ്. അവിടെ പറയുന്നത് എന്താ, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നവർ അല്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ആയത്തിൽ എന്റെ ആരാധന നിങ്ങളുടെ ആരാധനയല്ല എന്നുള്ളതിനെ ശക്തിപ്പെടുത്തിയിട്ട് വലാന ആബിദും അബത്തും വലാനത്തും ആബിദൂന ആബുദ്. ആദ്യത്തേത് ആരാധ്യന്റെ വിഷയത്തിൽ, രണ്ടാമത്തേത് ആരാധനയുടെ വിഷയത്തിൽ. ചിലപ്പോൾ ആളുകൾക്ക് തോന്നും ഇവിടെ ബഹുദൈവ വിശ്വാസികൾ, വിശിഷ്യ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു അള്ളാഹുവിനെയാണ് പരിചയപ്പെടുത്തിയത്, ആ പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ വിശിഷ്യ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അവരറിഞ്ഞിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല എന്ന് ചിലപ്പോൾ ആളുകൾ ധരിച്ചു വെച്ചാകും. യഥാർത്ഥത്തിൽ അത് പ്രമാണങ്ങൾക്ക് നിരക്കാത്ത ഒരു വിശ്വാസമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു അള്ളാഹുവിനെയാണോ മക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്, അവരുടെ ആരാധന അവർക്ക് അവന് മാത്രമാക്കണമെന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത്, പരിചയപ്പെടുത്തിയത്, ആ അള്ളാഹുവിനെ അറിഞ്ഞവരായിരുന്നു ആര്? മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ. പക്ഷേ അവർ എന്ത് ചെയ്തു? അള്ളാഹുവെ അറിഞ്ഞിട്ടും അവന് മാത്രം നൽകേണ്ട ആരാധന അവന് മാത്രമാക്കിയില്ല. പിന്നെയോ അവരെന്ത് ചെയ്ത്? അവരിടയാളന്മാരുണ്ടാക്കി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ. ആരെ കുറിച്ച് പറഞ്ഞ? ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞാണ്. ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിന് മാത്രമാണ് ആരാധന അല്ലേ. അല ലില്ലാഹി ദീനുൽ ഖാലിസ്, അല അറിയുക, ലില്ല അള്ളാഹുവിന് പ്രത്യേകവും മാത്രവുമാകുന്നു, അദ്ദീനുൽ ഖാലിസ് എന്നാണ് നിഷ്കളങ്കമായ ദുആ, നിഷ്കളങ്കമായ ദുആ സമർപ്പണം, അത് അള്ളാഹുവിന് മാത്രമാണ്. പക്ഷെ അള്ളാഹു കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചവരെന്ത് ചെയ്തു? വല്ലദീൻ അത്തഹദു മിന്ദൂനി ഔലിയ, അള്ളാഹു കൂടാതെ ആരാധ്യന്മാരെ വലിയുകളെ സ്വീകരിച്ചവരെന്ത് ചെയ്ത്? അവര് ജൽപ്പിച്ചു. എന്താ ജൽപ്പിച്ചത്? മാൻ അഅ്ബുദുഹും, അവർ റസൂലുള്ളാഹിനോട് പറയാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, ഈ ആരാധ്യന്മാർ മധ്യവർത്തികളായി നിന്ന് ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അല്ലാതെ. അപ്പൊ ബഹുദൈവ വിശ്വാസികൾ വിശ്വസിച്ചിരുന്ന എന്താണ്? അവരുടെ ആരാധ്യന്മാർ മധ്യവർത്തികളായിട്ട് അവരെന്ത് ചെയ്യും? അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച അള്ളാഹുവെ അവർക്കറിയാം. ആ അള്ളാഹുവിനെ അവർ തങ്ങളുടെ സൃഷ്ടാവായി നിയന്താവായി സമ്മതിച്ചതാണ്. അവരോട് ചോദിച്ചാൽ വലയിൻ സഅൽതഹും മൻ ഖലഖഹും, ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് അവരോട് ചോദിച്ചാൽ, ലയഖൂലൂൻ, അവര് പറയും അള്ളാഹ് അള്ളാഹ് എന്ന്. അപ്പോൾ നാ അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കണം എന്ന് റസൂലുള്ള പറയാണ്, മനസ്സിലല്ലേ. അപ്പൊ ഇവിടെ ഈ ഒരു വശം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ കാണാം, ആ ആയത്തുകൾ അവതീർണമാകുന്നത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനോട് ചോദിച്ചതിന് പ്രതികരണമായിട്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനായിട്ട് വന്നു, വിശുദ്ധ ഖുർആനായിട്ട് വന്നു, അങ്ങനെ മക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അബൂജഹലും കൂട്ടരും വന്നിട്ട് അവരെന്താ ചെയ്തറിയോ? അവർ അള്ളാഹിനോട് ദുആ ചെയ്ത്, അള്ളാഹുവെ മുഹമ്മദ് പറയുന്നത് സത്യമാണ് എങ്കിൽ ഞങ്ങളുടെ തലക്ക് മുകളിൽ നീ ഒരു കല്ലിന്റെ മഴ പെയ്യിക്ക്, ആകാശത്തിൽ നിന്നൊരു കഷ്ണം ഞങ്ങളുടെ മേൽ പെയ്യിക്ക്, വർഷിക്ക് എന്ന് അവർ പറഞ്ഞു, അള്ളാഹിനോട് പറഞ്ഞു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതികരിച്ച്, എന്താ പ്രതികരിച്ചത്? വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കി. എന്താ ആയത്? വഇദ് ഖാലുല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംതിർ അലൈന ഹിജാറത മിനസ്സമാ അവിതിനാ ബിആദാബിൻ അലീം. വൈദ് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അവർ എന്ന് പറഞ്ഞാൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ. എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, അല്ലാഹുവേ മുഹമ്മദ് ഈ പറയുന്നത് നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണ് എങ്കിൽ എന്താ, ഫഅൻസിൽ അലൈന ഹിജാറത മിനസ്സമ, ആകാശത്തിൽ നിന്നൊരു കല്ലിന്റെ മഴ, കല്ലിനെ നീ ഞങ്ങളുടെ മേൽ വർഷിക്ക് എന്ന് അവർ പറഞ്ഞു. അവിത്തിനബി അദാബിൻ അലീം, അല്ലെങ്കിൽ അള്ളാഹുവെ നോവേറ്റുന്ന ഒരു ശിക്ഷ നീ ഞങ്ങൾക്ക് കൊണ്ടുവാ എന്നും അവർ പറഞ്ഞു. ഇത് അള്ളാഹിനോട് ആര് പ്രാർത്ഥിച്ചാണ്? മക്കാർ പ്രാർത്ഥിച്ചതാണ്. ഏതോ ഒരു ദൈവത്തെയാണ് അവർ വിളിച്ചത് എങ്കിൽ അള്ളാഹു പ്രതികരിക്കേണ്ട കാര്യമല്ല. ഏതോ ഒരു അള്ളാഹുവിൽ നിന്ന് കുറെ ആരാധ്യന്മാരിൽ ഒരു വലിയൊരു ആരാധ്യനിൽ നിന്നാണ് അവരൊരു കാര്യം പ്രതീക്ഷിച്ചത് എങ്കിൽ അള്ളാഹു അതിന് പ്രതികരിക്കേണ്ട കാര്യമല്ല. പക്ഷെ ഇത് അള്ളാഹുവിനോട് അവർ തേടിയപ്പോൾ അള്ളാഹു ആ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. എന്നിട്ട് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? അവര് പറയാണ് മുഹമ്മദ് പറയുന്നത് സത്യമാണ് എങ്കിൽ അള്ളാഹുവെ ഒരു കല്ല് പെയ്യിക്ക് ഞങ്ങളുടെ തലയിൽ, കല്ലിനെ മഴ പെയ്യിക്കാൻ പറയാണ്, അല്ലെങ്കിൽ നോവേറ്റുന്ന ശിക്ഷ കൊണ്ടുപോവാ എന്ന് പറയാണ്. മനസ്സിലായി? അള്ളാഹു പറയാണ് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹു വഅൻത ഫീഹി വമാ കാന അല്ലാഹു മുഅദ്ദിബഹു വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹു നിർദ്ദേശത്തെ കുറിച്ച് പറയാണ് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, മക്കാരെ അള്ളാഹു ശിക്ഷിക്കൂല, വഅൻത ഫീഹിം നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കെ, ഒരിക്കലും അവർ ശിക്ഷ കൊണ്ടാന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് പറയാ ഞാൻ അവരെ ശിക്ഷിക്കൂല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തുന്ന കാലം അത്രയും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നവനല്ല എന്നും അള്ളാഹു പറയണം. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ ആയത്തിറങ്ങണത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ചില റിപ്പോർട്ടുകളിൽ കാണാം അബൂജഹൽ അള്ളഹാനോട് ദുആ ചെയ്തു എന്നാണ്. അബൂജഹൽ അള്ളഹാനോട് ദുആ ചെയ്തു എന്നാണ് മുഹമ്മദ് പറയുന്നത് സത്യമാണ് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവെ നീ ഒരു കല്ല് ഞങ്ങളുടെ തലക്ക് മുകളിൽ വർഷിക്ക് എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അള്ളാഹു പ്രതികരിച്ചാണത്. അപ്പൊ ഇവർക്ക് അള്ളഹാനെ അറിയാം, അവർ അള്ളഹാനോട് ചോദിക്കാറുണ്ട്, അള്ളാഹുവിനോട് അവർ ചോദിക്കാറുണ്ട്. ബദറിന്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, എന്താ ബദറിന്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത്? ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്. ഇത് ആരുടെ വിഷയത്തിലാണ്? മുശ്രിക്കുകളുടെ വിഷയത്തിലാണ്. ഇൻ തസ്തഫ്തിഹു, നിങ്ങൾ ബദറിൽ അള്ളാഹുവിനോട് ഫതഹ് ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, ഫതഹ് ഇതാ നിങ്ങൾക്ക് വന്നിരിക്കും. എന്താ ഈ ഫതഹ്? വിജയാണ്. ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അബൂജഹൽ തേടിയിട്ടുണ്ട്. അതാണ് മോയിൻകുട്ടി വൈദ്യര് പിന്നെ ബദർ കിസ്സപ്പാട്ടിൽ കഅബയുടെ കില്ല പിടിച്ചിട്ട് പിന്നെ 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 അബൂജഹലും കൂട്ടറും അള്ളഹാനോട് തേടിയ തേട്ടത്തിനെ കുറിച്ച് കവിതയിൽ പറഞ്ഞു കാണാൻ സാധിക്കും. അള്ളഹാനോടാ തേടിയത്. ബദർ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങാൻ പോകുമ്പോ രണ്ട് സംഘം ഒക്കെ ചോരയും ചോരയാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ ബദറിന്റെ ഒരു ഭാഗത്ത് ഉദ്വത്തു ദുനിയ എന്ന് പറയുന്ന സ്ഥലത്ത്, മറ്റൊന്ന് അബൂ ജഹലിന്റെ നേതൃത്വത്തിലുള്ള പട ബദറിന്റെ ഉദ്വത്തുൽ ഖുസ്വ എന്ന് പറയുന്ന മറ്റേ ഭാഗത്ത്. അങ്ങനെ രണ്ട് സൈന്യങ്ങളും കണ്ടുമുട്ടുക. ഒരു ഭാഗത്ത് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ പട, മറ്റൊരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുസ്ലിമീങ്ങളും. ഇങ്ങനെ ഈ രണ്ട് സൈന്യങ്ങളും ഏറ്റുകുട്ടിയപ്പോ അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്. അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ് എന്ത്? അല്ലാഹുമ്മ അയ്യുന അഖ്തഉലി റഹീം വആതന ബിമാ ലാ നഅരിഫ് ഫഅഹിൻഹുൽ ഗദാ വഅയ്യുന അഹബ്ബു ഇലൈക വഅർള്ളാഹു ഇൻദക് ഫൻസുർഹു ലിയും. അബൂജഹൽ ബദറിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ അയ്യുന അഖ്തഉലി റഹീം, ഞങ്ങൾ രണ്ട് സൈന്യങ്ങളിൽ ആരാണ് കുടുംബ ബന്ധം മുറിച്ചത്? വആതന ബിമാ ലാ നഅരിഫ്, ഞങ്ങൾക്കറിയാത്ത ഒരു പുതിയ ദീൻ കൊണ്ടുവന്നത്. ഫഅഹിൻഹുൽ ഗദാ, ഈ പ്രഭാതത്തിൽ നീ അവനെ പരാജയപ്പെടുത്തണമേ. ഇതാണ് ആര് പറഞ്ഞത്? അബൂജഹൽ പറഞ്ഞത്. മാത്രല്ല അബൂജഹലിൽ തീർന്നില്ല, അയ്യുന അഹബ്ബു ഇലൈക, ഞങ്ങൾ രണ്ട് സൈന്യങ്ങളുണ്ട്, ഈ സൈന്യങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആരാണ്? വഅർള്ളാഹു ഇൻദക്, നിന്റെ അടുക്കൽ ഏറ്റവും പ്രീതിപ്പെട്ടവൻ ആരാണ്? ഫൻസുർഹു ലിയും, ഇന്ന് നീ അവനെ സഹായിക്കണമേ എന്ന് ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അബൂജഹൽ അല്ലാഹുമ്മ എന്ന് പറഞ്ഞ അള്ളഹാനോട് തേടുകയാണ്. ആ വിഷയത്തിലാണ് ആയത്ത് വരുന്നത്. ഇൻ തസ്തഫ്തിഹു, മക്കാരെ നിങ്ങൾ ഫതഹ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖദ് ജാഅകുമുൽ ഫതഹ്, ഫതഹ് ഇതാ വന്നിരിക്കുന്നു. ആർക്കാ വന്നത് ഫതഹ്? കുടുംബ ബന്ധം മുറിക്കാത്ത, പുത്തൻ ദീൻ കൊണ്ടുവരാത്ത നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹാബത്തിനുമാണ്. മനസ്സിലല്ലേ? അപ്പോ ഇവിടെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ലെന്നോ, അല്ലെങ്കിൽ അവർ പിന്നെ അള്ളാഹുവിൽ യഥാവിധം വിശ്വസിച്ചിട്ടില്ല, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഭാവനയിൽ അവർ വിശ്വസിച്ചിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ അവർക്ക് ചില സന്ദർഭങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ആ സമയങ്ങൾ അവർ അള്ളാഹുവിനോട് തേടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അടിക്കടി വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വഇദാ റകിബൂ ഫിൽ ഫുൽക് ദാഉല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വഇദാ റകിബൂ ഫിൽ ഫുൽക്, അവർ കപ്പലിൽ സഞ്ചരിച്ചാൽ ദാഉല്ലാഹ് അള്ളാഹുവെ അവർ ദുആ ചെയ്യും. എങ്ങനെ ദുആ ചെയ്യും? മുഖ്ലിസീൻ ലഹുദ്ദീൻ, പ്രാർത്ഥന അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട്. ഫൈദാ നജ്ജാഹു മിനൽ ബർ, അള്ളാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഫൈദാഹും യുഷ്രിക്കുന അദാ, അവർ ശുർക്ക് ചെയ്യുന്നു എന്ന് അള്ളാഹു സുബ്ഹാന തആല പറയുന്നു. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? മക്കാരെ കുറിച്ചാണ്. അതേപോലെ വൈദാ ഹഷിയഹും മൗജുൻ കബ്ബുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, തിരമാലകൾ അവരെ കാർമുഖിൽ കണക്കെ മൂടിപ്പൊതിഞ്ഞാൽ അവർ അള്ളാഹുവിനെ ആത്മാർത്ഥമായി വിളിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി അള്ളാഹുവിനെ അറിയില്ലായിരുന്നു എന്നും അവരംഗീകരിച്ചിരുന്നില്ല എന്നും, അതേപോലെ യഥാവിധം അംഗീകരിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്യുന്ന രീതിയിൽ, പക്ഷേ അവർ തീരെ അറിഞ്ഞിട്ടില്ല എന്നും, കുറേ ദൈവങ്ങളുണ്ടായിരുന്നു അതിലൊരു വലിയ ദൈവം അതാണ് അല്ലാ എന്ന് പറയുന്ന രീതി അതെന്തല്ല, തീർത്തും ശരിയല്ല. സൃഷ്ടാവായി, അന്നദാതാവായി, സംഹാരിയായി, അതേപോലെ തന്നെ നിർബന്ധ സാഹചര്യത്തിൽ ദുആക്ക് ജവാബ് നൽകുന്നവനായിട്ട് അവർ ആരെ കണ്ടിരുന്നു? അള്ളാഹുവിനെ കണ്ടിരുന്നു, അള്ളാഹുവിനെ അവർ അറിഞ്ഞിരുന്നു എന്നുള്ളത് അവിടെ. ഇത് പിന്നെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അതേപോലെ തിരുചര്യകൾ, ഈ വിഷയത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ സംഭവങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ആ വിഷയം അതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അവരുടെ പിന്നെ ആരാധനകൾ അത് ശിർക്ക് കലർന്ന ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധന തിരസ്കരിക്കപ്പെട്ടു, അസ്വീകാര്യമാണ്. മനസ്സിലല്ലേ. അവർ ഷിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു വിശ്വാസമല്ല പിന്നെയോ. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് വഹ്ദഹു ലാ ഷരീക ലഹു, അള്ളാഹുവെ ഏകനാക്കി അവനിൽ യാതൊരു പങ്കുകാരനുമില്ലാത്തക്കുള്ള വിശ്വാസമാണ് വേണ്ടത്. മനസ്സിലായി? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം മക്കക്കാർക്കില്ല. അതേപോലെ തന്നെ ആരാധന ഷിർക്ക് കലരാത്ത ആരാധനയാണ് വേണ്ടത്. ആ ആരാധനയും അവർക്കില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫ. അതാണ് ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ മുൻഫക്കീൻ. കണ്ടോ, അവിടെ അഹ്ലിൽ കിതാബ് മുശ്രിക്കീൻ ഇവരുടെ വിഷയത്തിൽ പറയാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അള്ളാഹനെ മാത്രം ആരാധിക്കാനാണ് അവർ കൽപ്പിക്കപ്പെട്ടത്. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, പ്രാർത്ഥന അള്ളാഹുവിനെ മാത്രമാക്കി. ഹുനഫാ, ഷിർക്കിൽ നിന്ന് തെറ്റി തൗഹീദിൽ വന്നില്ലെങ്കിൽ കുഫറിൽ നിന്ന് തെറ്റി ഇസ്ലാമിൽ വന്നുകൊണ്ടുള്ള ആരാധന, ആ ആരാധന അവർക്കില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആ വിഷയത്തിലാണ് പിന്നെ ആയത്തുകളുടെ അവതീർണത്. അതിനർത്ഥം ഇവിടെ വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, അവർ അള്ളാഹുവിനെ തീരെ അറിഞ്ഞിട്ടില്ല എന്നോ, അവർക്ക് പിന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിന് വിശ്വാസം ഉണ്ടായിട്ടില്ല എന്നോ, അള്ളാഹുവിനെ അവർ വിളിച്ചിട്ടില്ല എന്നോ അതിലെന്തില്ല, ഒരിക്കലും അർത്ഥമാക്കണില്ല. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളോട് ആ വിശ്വാസം നമ്മുടെ ആ ഒരു വിഭാവന അത് ഏറ്റുമുട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു കാര്യം ആ വിഷയത്തിൽ ഉണർത്തിയത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ സൂറത്തുൽ കൗസർ, സൂറത്തുൽ കൗസർ അത് പിന്നെ അൽ കൗസർ എന്നുള്ള പ്രയോഗം അവിടെ വരുന്നുണ്ട്. ഇൻഷാല്ലാ അവിടെ നമുക്ക് മനസ്സിലാക്കാം. അൽ കൗസർ എന്നും ഇന്ന അഴപ്പൈനാക്കൽ കൗസർ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. ചില മുഫസ്സിരീങ്ങൾ സൂറത്തുൽ നഹർ, ഈ സൂറത്തിന് സൂറത്തുൽ നഹർ എന്നും പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊരു പ്രമാണ ബലല്ല, പ്രമാണത്തിന്റെ ബലല്ല. സൂറത്ത് ഇന്ന അഴത്തൈനാക്കൽ കൗസർ എന്നും അതേപോലെ സൂറത്തുൽ കൗസർ എന്നും ഈ സൂറത്തിന് പേരുണ്ട്. അതിന് അസറുകൾ തെളിവുകളുണ്ട്. സൂറത്തുൽ കൗസർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിൽ അവതീർണമാണോ അതല്ല മദീന കാലഘട്ടത്തിൽ അവതീർണമാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നബുവത്ത് കിട്ടി തിരുനബിയുടെ 40-ാമത്തെ വയസ്സ് മുതൽ 53 വയസ്സ് വരെ ആ കാലഘട്ടത്തിനിടയിലാണ് ഇത് അവതീർണമായത് എന്നുള്ളതാണ് അല്ലെ. ഭൂരിപക്ഷ മുഫസ്സിരീങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം. പക്ഷെ ചില മുഫസ്സിരീങ്ങൾ ഇമാം ഇബ്നു കസീറിനെ പോലുള്ളവരൊക്കെ അതേപോലെ ഇബ്നു ആഷൂറിനെ പോലുള്ളവരൊക്കെ ഈ സൂറത്ത് മദനീയത്താണ് എന്നുള്ളതാണ്. മദനീയത്ത് എന്നാണ് റസൂലുള്ളാഹിന്റെ മദീന കാലഘട്ടത്തിലാണ് ഇത് അവതീർണമായത് എന്നുള്ള അഭിപ്രായക്കാരൻ. അതിന് ഉപോൽപലകമായ ചില തെളിവുകളും അവർ നിരത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഇത്, സൂറത്തുൽ കൗസർ. എന്തുകൊണ്ടാണ് ഇത് ചെറിയ സൂറത്ത്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഈ സൂറത്ത് അല്ലെ. എന്തുകൊണ്ട്? മൂന്നായത്തുള്ളതുകൊണ്ടോ? മൂന്നായത്ത്. ഇപ്പൊ നമ്മളൊരു സൂറത്ത് എടുത്തല്ലേ മൂന്നായത്തുള്ള, ഏത് സൂറത്ത് നമ്മളെടുത്ത്? ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറായിത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. രണ്ടായി അല്ലേ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ. മൂന്നായത്താണ്. ഇനി നമുക്ക് പഠിത്തന്നെ ഒരു സൂറത്ത് വരും. വൽ അസർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. മൂന്നായത്താണ്. അപ്പൊ മൂന്നായത്ത് എന്നുള്ളതല്ല പരിഗണന. ഏ മീമില്ല എന്നുള്ളതുകൊണ്ട് ഒരു സൂറത്ത് ചെറുതാവുകയും മീമുള്ളതൊക്കെ വലുതാവുകയും ചെയ്യുക. അങ്ങനെ അങ്ങനെ വെച്ചാൽ അത് സൂറത്തുൽ ബക്കറിനേക്കാൾ വലുതാണ്. അതിൽ മീമുണ്ട്. അബ്ദുസലാം ഏറ്റവും കൂടുതൽ എന്താ പറഞ്ഞേ, അക്ഷരങ്ങളുടെ എണ്ണം കുറവാണ്, അതേപോലെ കെലിമത്തുകളും കുറവാണ്. കെലിമത്തുകൾ ഉണ്ടല്ലോ 10 കെലിമത്താണ് ഇതിലുള്ളത്. പത്ത് കെലിമത്താണ് ഇത്. ഇന്ന ആതൈനാക അൽ കൗസർ ഫസല്ലി ലിറബ്ബിക് വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പത്ത് കെലിമത്താണ് ഈ സൂറത്തിലുള്ളത്. കെലിമത്തുകൾ കുറവാണ്, അക്ഷരങ്ങളും കുറവാണ്. ആ പരിഗണനയിൽ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഷോർട്ടായ ചെറിയ സൂറത്താണേത്, സൂറത്തുൽ കൗസർ. കുറെ പ്രത്യേകതകൾ ഈ സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്ത് എന്നുള്ളവർക്ക് അതിനെ കുറെ പഠനം നടത്തിയിട്ടുണ്ട്. സാഹിത്യപരമായി, ഭാഷാപരമായി, ഘടനാപരമായി മനസ്സിലായോ? അതിൽ പെട്ടതാണ്. പിന്നെ ഇപ്പൊ ഈ ഇന്നായത്തൈനാക്കൽ കൗസർ എന്നതിൽ ആവർത്തിക്കാതെ വന്ന അക്ഷരങ്ങൾ പത്താണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ എന്നതിൽ ആവർത്തിക്കാതെ വന്ന അക്ഷരങ്ങൾ പത്താണ്. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ എന്നതിൽ ആവർത്തിക്കാതെ വന്ന അക്ഷരങ്ങൾ പത്താണ്. മൊത്തം സൂറത്തിൽ ആവർത്തിക്കാതെ വന്ന അക്ഷരങ്ങൾ പത്താണ് മൊത്തം സൂറത്തിൽ. ഇങ്ങനെ പല പ്രത്യേകതകൾ ഇതിനെ പിന്നെ പഠനം നടത്തി പിന്നെ ഘടനാപരമായി അതേപോലെ ഭാഷാപരമായി സാഹിത്യപരമായി ഒക്കെ മുഫസ്സിരീങ്ങൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ വിശുദ്ധ ഖുർആന്റെ അമാനുഷികതയെ സ്ഥിരീകരിച്ചപ്പോൾ ഈ സൂറത്തുകൊണ്ട് നിർവഹിച്ചിട്ടുണ്ട്. നിസ്സല അലൈഹി സ്വലാം തങ്ങൾ ഒരിക്കൽ മദീനത്തെ കിടക്കുകയാണ്. അൻസാരികൾ റസൂൽ അലൈഹി സ്വലാം തങ്ങളുടെ അടുക്കലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നിസ്സല അലൈഹി സ്വലാം തങ്ങൾ ഇങ്ങനെ കിടന്നപ്പോ നിസ്സല അലൈഹി സ്വലാം തങ്ങൾ മയങ്ങി ഒരു ബോധക്ഷയം കണക്ക്. പിന്നെ റസൂൽ അലൈഹി സ്വലാം തങ്ങൾ ഉണർന്നെഴുന്നേറ്റിരുന്ന് പുഞ്ചിരിച്ചു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? അപ്പൊ റസൂൽ അലൈഹി സ്വലാം തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു സൂറത്ത് അവതീർണമായി എന്നിട്ട് റസൂലുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ട് ഇന്ന ആത്വൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ ഇത് മുഴുവനായിട്ട് ഓതി. മനസ്സിലായോ? ഓതി. അങ്ങനെ നിസ്ര സലമാ തങ്ങൾ അത് ഓതിയതിനു ശേഷം നിസ്ര സലമാ തങ്ങൾ ചോദിച്ചു, അതദ്റൂൻ മൽ കൗസർ നിങ്ങൾക്കറിയുമോ എന്താണ് കൗസർ എന്ന്? അപ്പൊ അവര് പറഞ്ഞ, അള്ളാഹു റസൂലുഹു ആലം, അള്ളാഹുക്കും അള്ളാഹുവിൻ റസൂലിനും നന്നായിട്ട് അറിയാം. അപ്പൊ റസൂൽ അലൈഹി സ്വലാം തങ്ങൾ പറഞ്ഞു, നഹ്റുൻ ആതാനിഹില്ലാഹു ഫിൽ ജന്ന, അത് ഒരു നദിയാണ്, നദിയാണ് സ്വർഗത്തിൽ അള്ളാഹു അത് എനിക്ക് നൽകിയിരിക്കുന്നു. സ്വർഗത്തിൽ അള്ളാഹു എനിക്ക് പ്രദാനം ചെയ്ത ഒരു നദിയാകുന്നു അൽ കൗസർ. എന്നിട്ട് അതിന്റെ വസ്ഫുകളാണ്, വർണ്ണനകളാണ്. അതിന്റെ പിന്നെ ഇരുകരകളും സ്വർണത്തിന്റേതാണ്, അതിലെ മണ്ണ് അത് കസ്തൂരിയുടേതാണ്, ആ നദി ഒഴുകുന്നത് യാക്കൂത്ത് മർജാൻ മുത്തുകൾ പവിഴങ്ങൾ അതാണ് അതിലെ എന്ത് അടിയിൽ ചരൽക്കല്ല് പോലെ അടിയിൽ പിന്നെ വിധാനിക്കപ്പെട്ടുള്ള അതിന്മേലാണ് അത് ഒഴുകുന്നത്. അതിലെ കോപ്പകൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് തുല്യമായിട്ടുള്ള കോപ്പകൾ, അതിൽ കോപ്പകളാണുള്ളത്. പിന്നെ അഹ്ലാമിനൽ അസൽ തേനിനേക്കാൾ മധുരമുള്ളത്. പിന്നെ അബിയദുമിനൽ ലബൻ പാലിനേക്കാൾ വെളുത്തത് തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിന്നെ വസ്തുക്കൾ പറയണം. അലൈഹി ഖൈറുൻ കസീർ, ധാരാളം ഖൈർ നന്മകളുള്ള ഒരു നദിയാകുന്നു ആ കൗസർ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായി. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു സ്വപ്നം, ആ സ്വപ്നം കണ്ടത് മദീനയിലാണ്, സ്വപ്നം കണ്ടത് മദീനയിലാണ്. മദീനയിൽ വെച്ച് സ്വപ്നം കാണുകയും അനസ് റളിയല്ലാഹുവിനെ അത് റിപ്പോർട്ട് ചെയ്യുകയാണ്. അനസ് പറയാണ്, ഞങ്ങൾ റസൂലിന്റെ അടുക്കൽ ഇരിക്കെ റസൂലുള്ള സ്വപ്നം കണ്ടു എന്നാണ്. അനസ് റളിയല്ലാഹുവിന് മദീനയിലാണ് അല്ലേ, അദ്ദേഹം അൻസാരിയാണ്. പിന്നെ അദ്ദേഹം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായി വളർന്ന മഹാനാണ്. മദീനയിൽ ഉമ്മു സുലൈമ് അനസിനെ ഏൽപ്പിക്കാണ് റസൂലുള്ളാഹിക്ക് ഖാദിമായിട്ട്. അപ്പോ അതുകൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയത് മദീനയിലാണ് എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞത്. പക്ഷേ ഒരു സൂറത്ത് ഇതിന്റെ ഉള്ളടക്കങ്ങൾ പലതും പരിഗണിച്ചാൽ മുഖവിലക്കെടുത്തിണ്ടെങ്കിൽ അത് മക്കിയത്താണ്, സൂറത്ത് മക്കിയിൽ അവതീർണാണ്. അതേസമയം പിന്നെ ഈ അവതരണ പശ്ചാത്തലത്തിന്റെ വിഷയത്തിൽ വന്ന് ഈ ഹദീസ് എടുത്താൽ അത് മദീനയിൽ അവതീർണമാണ്. പക്ഷെ മക്കത്ത് അവതരിച്ച ഒരു സൂറത്ത് വീണ്ടും മദീനയിൽ ഒന്നുകൂടി അവതരിക്കുക എന്ന് പറഞ്ഞാൽ വിഷയമൊന്നുമില്ല. മനസ്സിലായി? അങ്ങനെ ചില സൂറത്തുകൾ ഉണ്ടായിട്ടുണ്ട്, മക്കത്ത് അവതീർണമായ വചനങ്ങൾ സൂറകൾ അത് വീണ്ടും മദീനയിൽ അവതരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇത് മക്കിയത്താണ്, മക്ക കാലഘട്ടത്തിൽ അവതീർണമായ സൂറത്താണ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തില്ല, തെറ്റില്ല. അത് ഈ ഹദീസുമായി വൈരുദ്ധ്യം ആകുന്ന പ്രശ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ മക്ക കാലഘട്ടത്തിൽ വളരെ പിന്നെ ആക്രമണങ്ങൾ ശത്രുക്കൾ അഴിച്ചുവിട്ടിട്ട് ആക്രമണങ്ങൾ, പല ആക്രമണങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ മുറിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ്. മനസ്സിലായില്ലേ? അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മക്കക്കാർ ബത്തറ മുഹമ്മദ് എന്ന് പറഞ്ഞിരുന്നത്. ബത്തറ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അബ്തറായി എന്നാണ് അതിന്റെ അർത്ഥം. മുഹമ്മദ് അബ്തറായി, അബ്തർ എന്ന് പറഞ്ഞാൽ അറബികൾ അവരുടെ ആ പതിവനുസരിച്ച് ആൺകുട്ടികൾ അനന്തരമെടുക്കാൻ ശേഷിക്കാത്തവനാണ് അബ്തർ എന്ന് പറയാം. ആൺകുട്ടികൾ അനന്തരമെടുക്കാൻ ശേഷിക്കാത്ത പിന്നെ രക്ഷിതാക്കൾക്കാണ് എന്ത് പറയാ, അബുത്തർ എന്ന് പറയാം. മൃഗങ്ങൾക്ക് അബുത്തർ എന്ന് പറയും, വാലറ്റതിന്, മൃഗങ്ങൾ വാലറ്റാൽ അതിന് അബുത്തർ എന്ന് പറയും. ഷിമാറുൻ അബുത്തർ, ഷിമാർ അക്രമക്കുമുള്ള ഷിമാറിന് അബുത്തർ എന്ന വാലറ്റ കഴുത എന്നതിന്റെ അർത്ഥം. അതേപോലെ തന്നെ പിന്നെ മനുഷ്യന്മാരെ കുറിച്ച് അബുത്തർ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ആൺ തരി അനന്തരമെടുക്കാനില്ലാത്ത മനുഷ്യൻ എന്നർത്ഥത്തിലാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളുണ്ടായപ്പോൾ ആൺകുട്ടികൾ അൽഖാസിമും പിന്നെ അബ്ദുള്ളയാണ് രണ്ടാൺകുട്ടികൾ ഉണ്ടായിരുന്നത് ജനിച്ചത്. ഈ കുട്ടിയാണ് തയ്യിബ്, പിന്നെന്താ കുട്ടിക്ക് രണ്ട് സ്ഥാനപ്പേരുണ്ട്, എന്താ, ഒന്ന് തയ്യിബ്, മറ്റൊന്ന് താഹിർ. താഹിർ, തയ്യിബ്, താഹിർ എന്നീ വിളിപ്പേരുകളുള്ള അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയും അൽഖാസിം എന്ന കുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ ഭൂജാതനായത്, ഉണ്ടായത്, ജനിച്ചത്. ഇബ്രാഹിം എന്ന കുട്ടി അത് മദീനയിലാണ്, ഇബ്രാഹിം എന്ന കുട്ടി മദീനയിലാണ് ജനിച്ചത്. അത് ഖദീജ റളിയല്ലാഹു തആല അൻഹയിലല്ല. പിന്നെയോ മരിയത്തുൽ ഖിബ്തിയ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പിന്നെ ബാല്യക്കാരത്തി ഉണ്ടായിരുന്നു, വെള്ളാട്ടി, അതിലാണ് ആ കുട്ടി ഉണ്ടായത്, ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ഉണ്ടായത്, അത് മദീനയിൽ. പക്ഷേ ഈ അൽഖാസിം എന്ന കുട്ടിയും അബ്ദുള്ള എന്ന കുട്ടിയും ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയിലാണ് ജനിച്ചത്. ആൺകുട്ടികൾ ഇവർ രണ്ടുപേരാണ്. പിന്നെ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ, നാല് പെൺമക്കളും. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ, നാല് പെൺമക്കൾ. പെൺമക്കളും ജീവിച്ചു. പക്ഷെ ഖാസിം എന്ന കുട്ടി ജനിച്ചുടനെ മരിച്ചു. പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്കൊന്നും മുലയൂട്ടാൻ അവസരം ഉണ്ടായിട്ടില്ല, അതിനിടയ്ക്ക് മരിച്ചു. അതേപോലെ തന്നെ അബ്ദുള്ളയും ജനിച്ച ഉടനെ തന്നെ മരിച്ചു. അതുകൊണ്ടാണ് പിന്നെ ഈ കുട്ടികളുടെ വിയോഗത്തിൽ, പിന്നെ പ്രസവിച്ച ഉടനെയുള്ള മരണത്തിൽ ഖദീജ റളിയല്ലാഹുവിനെ കരഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഖദീജ റളിയല്ലാഹുവിനെ പറയുന്നുണ്ട്, റസൂലെ, എനിക്കൊരു മുലയൂട്ടാൻ പൂതി ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പിന്നെ ഖദീജ, നമ്മുടെ കുഞ്ഞിനെ മുലയൂട്ടാൻ സ്വർഗീയ സ്ത്രീകൾ കാത്തിരിക്കുന്നു, അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഖാസിമും അബ്ദുള്ളയും മരണപ്പെട്ടു. മരണപ്പെട്ട ഈ വാർത്ത അറിഞ്ഞപ്പോ പിന്നെ ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹിന്റെ തൊട്ട അയൽവാസിയാണ് നമ്മൾ പറഞ്ഞു ആര്, അബൂലഹബ്, സൂറത്ത് അബ്ബത്തെടുത്ത അബൂലഹബ്. പിന്നെ ഖുറൈശികളുടെ സഭയിൽ ചെന്നിട്ട് പറയാണ്, ബത്തറ മുഹമ്മദുൻ ഇല്ലയില, ഇന്നലെ രാത്രി മുഹമ്മദ് അബുത്തറായി എന്ന് പറഞ്ഞാൽ എന്താ, ആ മുഹമ്മദിനെ ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടി മരിച്ചു, അയൽവാസി എന്നിട്ട് പറയാണ്. അത് സന്തോഷ പ്രകടന ആർക്ക്, അബൂലഹബിന്. ഇതേപോലെ അൽആസി ഇബ്നു വായിൽ, ഉഖബത്ത് ബിനു അബി മുഅയ്ദ്, അബൂജഹൽ, ഇവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ ചില റിപ്പോർട്ടുകളിൽ കാണാം, സുംബൂറും മുമ്പത്തിർ, സുംബൂറും മുമ്പത്തിർ എന്ന് പറഞ്ഞെങ്കിൽ എന്താ, പിന്നെ സ്വസമുദായത്തിൽ നിന്ന് പിന്നെ അകറ്റപ്പെട്ടവൻ, ഒറ്റപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ആ പ്രയോഗത്തിൽ പിന്നെ അബ്തർ പ്രയോഗിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ. കഅബ് ഇബ്നുൽ അഷ്റഫ്, കഅബ് ഇബ്നുൽ അഷ്റഫ് മദീനയിലെ ജൂതനായിരുന്നു. ആ ജൂതൻ മക്കയിലേക്ക് വരുമ്പോ മുശ്രിക്കുകൾ, ഈ നേതാക്കന്മാർ ഉഖബത്ത് ബിൻ അബി മുഅയ്ദ്, അൽ ആസ് ഇബ്നു വായിൽ, അതേപോലെ തന്നെ അബൂലഹബ്, അബൂജഹൽ തുടങ്ങിയ ആളുകൾ ഈ അൽ കഅബ് ഇബ്നുൽ അഷ്റഫ് വന്നിട്ടുണ്ടെങ്കിൽ കഅബ് ഇബ്നുൽ അഷ്റഫിനോട് പറയാണ്, ഞങ്ങളെ നാട്ടിൽ ഒരു സബിയും മുമ്പത്തിർ ഉണ്ട്, ആ സബിയും മുമ്പത്തിർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് വാദിക്കുന്നു, ഓനൊരു പുതിയ ദീനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തും. അവിടെ പരിചയപ്പെടുത്തുമ്പോ യഹൂദന് മുശ്രിക്കുകൾ പരിചയപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് സബിയും മുമ്പത്തിർ എന്നാണ്. സബിയും മുമ്പത്തിർ എന്ന് പറഞ്ഞാൽ എന്താ, അബുദ്ധനായ ഒരു കുട്ടി എന്നാണ്. റസൂലുള്ളാഹിനെ കൊച്ചാക്കാണ്, നിസ്സാരപ്പെടുത്താണ്, മനസ്സിലായല്ലേ? അവര് സബിയും മുമ്പത്തിർ അല്ലെങ്കിൽ അബുദ്ധർ എന്നൊക്കെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനന്തരം എടുക്കാൻ എന്തില്ല, ഒരാൺതരിയില്ല. അതുകൊണ്ട് തന്നെ പിന്നെ അനന്തരം എടുക്കാൻ പോലും ഒരു ശേഷക്കാരനില്ലാത്ത മുഹമ്മദാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വലിയൊരു ആദർശം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്താനാണ് അവർ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമവും വേദനയുമായിരുന്നു. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾ മരിച്ച ഉടനെയുള്ള ഇത്തരം പ്രചരണങ്ങൾ, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുശ്രിക്കുകൾ അബുദ്ദർ എന്നുള്ള വസ്ഫ് റസൂലുള്ളാഹിക്ക് ചേർത്തപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് ചേർത്ത വസ്ഫാണെന്ത്, അൽ കൗസർ എന്നുള്ള വസ്ഫ്. നോക്കി, നിങ്ങൾ അബുദ്ദറും കൗസറും ഒരേ സീഗയാണ് അല്ലെ, ഫൗഅൽ വസ്നാണ് അല്ലേ, ഫൗഅൽ വസ്നാണ് കണ്ട. അബ്തർ അബ്തർ അല്ലേ, അതേപോലെയാണ് എന്ത് കൗസർ കൗസർ. അവര് അബ്തർ എന്നുള്ളത് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വതാല എന്താ പറഞ്ഞത്, ആ നിങ്ങൾക്ക് അബ്തർ അല്ല, നിങ്ങൾക്കുള്ളത് എന്താണ്, കൗസർ എന്നാണ്, കൗസർ എന്നാണ്. അപ്പൊ എന്താണ് കൗസർ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് ഇന്ന തീർച്ചയായും നാം, ഇന്ന തീർച്ചയായും നാം, മേലായ റബ്ബ് സുബ്ഹാനഹു വതാല പറയാണ് തീർച്ചയായും നാം, അഅ്തൈനാക അഅ്തൈനാക എന്നാണ് നിങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു, നൽകി അഅ്തൈന നാം നൽകി, അഅ്തൈനാക താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു, അൽ കൗസർ കൗസറിനെ നൽകിയിരിക്കുന്നു, കൗസറിനെ നൽകിയിരിക്കുന്നു. ഈ അൽ കൗസർ എന്നുള്ളത് എന്താണ്, ഒന്ന് നമ്മൾ മനസ്സിലാക്കി, അതെന്താ ഒന്നെന്താ, അതൊരു നെഹറാണ് അല്ലെ, സ്വർഗത്തിൽ ഒരു നദിയാണ്, സ്വർഗത്തിൽ ഒരു നദിയാണ്. പിന്നെ പല റിവായത്തുകളിലും പല അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അതിൽ പെട്ടതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായ നിർവചനം, അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൽ കൗസർ എന്ന് പറഞ്ഞാൽ പിന്നെ അൽ ഖൈറുൽ കസീർ എന്നാണ്, അൽ ഖൈറുൽ കസീർ എന്താ, അൽ ഖൈറുൽ കസീർ എന്നാണ് ധാരാളം നന്മ. കസറത്ത് കസറത്ത് എന്നാണ് എന്താ അർത്ഥം, ആ ധാരാളം എന്നർത്ഥം, ധാരാളം ധാരാളം കസറത്ത്. അതിൽ നിന്നാണ് അതിന്റെ അഗാധാർത്ഥ പ്രയോഗമാണ് കൗസർ, കസറത്ത് എന്നുള്ളതിന്റെ അഗാധാർത്ഥ പ്രയോഗമാണ് കൗസർ. ഇപ്പൊ നഫിൽ നൌഫൽ, നഫിൽ നൌഫൽ എന്ന് പറയും, കുറെ വർദ്ധിച്ചത് എന്നർത്ഥത്തിൽ. അതേപോലെ ധാരാളം എന്നുള്ളതിന്റെ അഗാധാർത്ഥ പ്രയോഗമാണ് അൽ കൗസർ. അപ്പൊ അതിന്റെ അർത്ഥം പെരുപ്പാണ്, പെരുപ്പം. ഇത് അൽ കൗസർ എന്നുള്ളത് ഒരു പേരാണോ അതല്ല, അതൊരു വസ്ഫാണോ? പേരാണ് എന്ന് പറയുമ്പോ അതെന്താണ്, നഹ്റാണ്, നദിയാണ്. അതല്ല ഒരു വസ്ഫാണ് എങ്കിൽ, ഇതൊരു വിശേഷണമാണ് എങ്കിൽ, അതിന് എന്താണ് അതുകൊണ്ട് വിശേഷിപ്പിച്ചത് എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത് അൽ ഖൈർ, അൽ ഖൈറുൽ കസീർ, ധാരാളം നന്മ, ധാരാളം നന്മ. മറ്റു മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞത് ഹൗളാണ്. എന്താ ഹൗൽ, എന്താ ഹൗൽ, ഹൗദുൽ കൗസർ. അപ്പൊ അത് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പോസ്റ്റും കാലി പറഞ്ഞ പോലെ ആയിരുന്നു, അതോ വ്യത്യാസം ഉണ്ടോ, ഫോറസ്റ്റ് കാട് എന്നൊക്കെ പറയില്ലേ, പാട്ടിൽ പറയില്ലേ, ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ഹജ്ജിന്റെ രാവിലെ ഞാൻ കാബൻ കീനാബ് കണ്ടൊരു പാട്ടില്ലേ, ഹൗദുൽ കൗസർ. ശരിയാണ്, ഹൗദും കൗസറായിട്ട് ബന്ധമുണ്ട്. ഹൗദ് വേറെ, കൗസർ വേറെ. കൗസർ സ്വർഗത്തിൽ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക നദിയാണ്, മനസ്സിലെ. ചില റിപ്പോർട്ടുകളിൽ കാണാം ആ കൗസറിൽ നിന്ന് രണ്ട് മീസാബുകൾ, രണ്ട് പാത്തികൾ അത് മഷറിലേക്കുണ്ട്. ആ പാത്തികളിൽ നിന്ന് വെള്ളം വീഴുകയും അത് തടാകമായി പരിണമിച്ച് അതിനാണ് എന്തെന്ന് പറയാ, ഹൗദ് എന്ന് പറയാ, ഹൗദ് എന്ന് പറയാം. അപ്പോ കൗസറും ഹൗദുമായിട്ട് ബന്ധമുണ്ട്, കൗസറും ഹൗദുമായിട്ട് ബന്ധമുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ത്യനാളിൽ നൽകുന്ന മഖാമും മഹ്മൂദാണ്, സ്തുത്യർഹമായ സ്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വബഅസുഹു മഖാമം മഹ്മൂദൻ അല്ലദീ വഅതഹു, അല്ലാഹുവേ നീ വാഗ്ദാനം ചെയ്ത മഖാമും മഹ്മൂദിലേക്ക് നീ ഉയർത്തെഴുന്നേൽപ്പിക്കണേ എന്ന് പറഞ്ഞല്ലേ, അത് എവിടുക്കാണ്, അത് ഈ ഹൗലിന്റെ കരയിലേക്കാണ്, ഹൗലിന്റെ കരയിലേക്കാണ്. അപ്പൊ കൗസർ സ്വർഗത്തിൽ ഒഴുകുന്ന നഹ്റാണ്, നദിയാണ്. അതിൽ നിന്ന് രണ്ട് പാത്തികളിൽ ജലം ഒഴുകി പോഷിപ്പിക്കപ്പെട്ട തടാകമാണ് ആര്, ഹൗദ്. ഹൗദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, വദിത്തുലൗ അന്നി റഅയ്തു ഇഖ്വാനി, ഒരിക്കൽ റസൂലുള്ള സഹാബികളോടൊപ്പം ഇങ്ങനെ ഇരിക്കും പറയാണ്, എന്റെ ബ്രദേഴ്സ് ഇഖ്വാനെ കാണാൻ എനിക്ക് പൂതിയുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഞങ്ങൾ നിങ്ങളുടെ ബ്രദേഴ്സ് അല്ലേ, ഇഖ്വാനല്ലേ? അപ്പൊ റസൂലുള്ള പറയാണ്, നിങ്ങൾ എന്റെ ഇഖ്വാനല്ല, നിങ്ങൾ എന്റെ അസ്ഹാബാണ്, സഹാബികളാണ്, അനുചരന്മാരാണ്. ഇഖ്വാനി അല്ലദീന ലം യതുബഅദ്, ഇനിയും വന്നിട്ടില്ലാത്ത എന്റെ ബ്രദേ സഹോദരങ്ങളുണ്ട്, അവരെയാണ് എനിക്ക് കാണാൻ പോതി എന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിക്കുകയാണ്, എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അവരെ കാണുമ്പോ? അപ്പൊ റസൂലുള്ള പറയാണ്, അന ഫറത്തുക്കും അലൽ ഹൗദ്, നിങ്ങളെല്ലാവരെയും മുൻകടന്ന് ഞാൻ ഹൗദും കരയിലേക്ക് എത്തും. ആദ്യമായിട്ട് ഹൗദും കരയിൽ ഞാൻ എത്തും. അപ്പോഴാണ് സഹാബികൾ ചോദിക്കണം, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അവരെ തിരിച്ചറിയാൻ പറ്റുന്നു? അപ്പൊ പറയാണ്, നിങ്ങളിൽ ഒരാൾക്ക് കുറെ കുതിരകളുണ്ട്, ആ കുതിരകളിൽ നെറ്റിയിൽ ചൂട്ടുള്ള കുതിരകളുണ്ട് എങ്കിൽ ആ കറുത്ത കുതിരകളിൽ നിന്ന് ചൂട്ടുള്ള കുതിരകളെ തിരിച്ചറിയാൻ കഴിയില്ലേ? അതേപോലെ എനിക്ക് എന്റെ ഉമ്മത്തികൾ അവർ ഉദു ചെയ്തിട്ട് മുഖവും കൈക്കാലുകളും വെളുത്ത് പ്രസന്നമായിട്ട് വരുമ്പോൾ അവരെ തിരിച്ചറിയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ ഹൗദും കരയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്ത് ചെയ്യും? ഹൗദിൽ നിന്ന് പകർന്നു നൽകും. അതാണ് ഹൗദ്, അതാണ് റസൂലുള്ളാഹിക്കുള്ള മക്കാമും മഹ്മൂദ്. അവിടെ അതിലേക്ക് ഉയർത്തി നൽപ്പിക്കാനാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. തയ്യം ഇവിടെ കൗസർ എന്ന് പറഞ്ഞാൽ ചിലര് പറഞ്ഞ് ഹൗദാണ്, ചിലര് പറഞ്ഞ് വിശുദ്ധ ഖുർആനാണ്, ചിലര് പറഞ്ഞ് നുബൂവത്താണ്, ചിലര് പറഞ്ഞ് ഇസ്ലാമാണ്, ചിലര് പറഞ്ഞ് അത് ഷഫാഅത്താണ്, അന്ത്യനാളിലുള്ള ഷഫാഅത്താണ്. ഇങ്ങനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കൗസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന ആത്തോയിനാക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, തീർച്ചയായും നാം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അൽ കൗസർ, കൗസറിനെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ അർത്ഥങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് എന്തൊക്കെ പറയാ എന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് നാം കൗസറിന് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാം ധാരാളം നന്മ നൽകിയിട്ടുണ്ട്. പിന്നെ സ്വർഗത്തിൽ കൗസർ എന്ന് പറയുന്ന നദി നൽകിയിട്ടുണ്ട്. പിന്നെ മഹ്ഷറിൽ ഹൗള് നൽകിയിട്ടുണ്ട്. ദുനിയാവിൽ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. ദുനിയാവിൽ ഇസ്ലാം നൽകിയിട്ടുണ്ട്. നുബൂവത്ത് നൽകിയിട്ടുണ്ട്. റിസാലത്ത് നൽകിയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഷഫാഅത്ത് റസൂലുള്ളാഹിക്കുണ്ട് അല്ലേ. അപ്പോ ഇതൊക്കെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയതായ നന്മയാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം ഇന്ന ആതൈനാകൽ കൗസർ, പ്രവാചകരെ താങ്കൾക്ക് നാം ധാരാളം നന്മ നൽകിയിട്ടുണ്ട്. ആ നന്മയിൽ പെട്ടതാണ് എന്ത്? നഹർ, കൗസർ. അതിൽ പെട്ടതാണ് എന്ത്? ഹൗദ്. അതിൽ പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അതിൽ പെട്ടതാണ് ഇസ്ലാം. അതിൽ പെട്ടതാണ് നുബുവത്ത്. അതിൽ പെട്ടതാണ് റിസാലത്ത് അല്ലെ. ഉണ്ടോ? അപ്പോ എല്ലാം എന്ത് ചെയ്ത് ഇതിൽ പെട്ട്, മനസ്സിലെ? എല്ലാം ഇതിൽ പെട്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൗസറാണ്, പിന്നെ ഹൗദാണ്, പിന്നെ അതേപോലെ വിശുദ്ധ ഖുർആൻ. ഇതൊക്കെ ഇന്ന ആതൈനാകൽ കൗസർ, കൗസർ കിട്ടി, അള്ളാഹു സുബ്ഹാനഹു വതാല നൽകി. അതുകൊണ്ട് എന്താ വേണ്ടത്? ഇനി അള്ളാഹുവിന്റെ ഒരു നന്മ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയിട്ടുണ്ട് എങ്കിൽ ആ നന്മക്ക് എന്ത് ചെയ്യണം? അള്ളാഹിനോട് ശുക്ര ചെയ്യണം. ഫസല്ലി ലിറബ്ബിക് വൻഹർ. ഫസല്ലി ലിറബ്ബിക് ഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഫ്രീഇന്റെ ഫ എന്നാണ് അതിന് ചില പിന്നെ തഫ്സീറുകളിലുള്ളത്. അതിനെ തുടർന്ന് ഇനി റസൂൽ ചെയ്യേണ്ടത് എന്താണ്? സ്വല്ലി, സ്വല്ലി എന്ന് പറഞ്ഞാൽ താങ്കൾ നമസ്കരിക്കുക, താങ്കൾ നമസ്കരിക്കുക. അവിടെ താങ്കൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റസൂൽ ഇതുവരെ നിസ്കരിക്കണില്ല, ഇനി നിസ്കാരം തുടങ്ങാനാ? അല്ല അല്ല. പിന്നെ ആ കൽപ്പന മുദാവമത്തിനെയാണ് അറിയിക്കുന്നത്. മുദാവമത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം, അത് നിത്യമാക്കുക, നിത്യമാക്കുക. ഫസല്ലി, നിസ്കാരം നിത്യമാക്കുക. ആർക്ക്? ലിറബ്ബിക്. ലിറബ്ബിക് എന്ന് പറഞ്ഞാൽ താങ്കളുടെ റബ്ബിന്, താങ്കളുടെ റബ്ബിന്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ്, സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ് ആര്? റബ്ബ്. താങ്കളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ റബ്ബിന് അള്ളാഹുവിന് സല്ലി, താങ്കൾ നമസ്കരിക്കുക. സല്ലി എന്നുള്ളത് കൽപ്പനക്രിയാണ്, സൊല്ല എന്നുള്ളതാണ് അതിന്റെ ഭൂതകാല ക്രിയ. സൊല്ല, സല്ലി എന്ന് പറഞ്ഞാൽ താങ്കൾ നമസ്കരിക്കുക. യാ കളഞ്ഞു പോയി, ജിസ്മിന് വേണ്ടി എന്ന് പറയും. ഫസല്ലി ലിറബ്ബിക് വൻഹർ. ഇഷ്മന വൻഹർ, നഹറന്നാ നഹറന്നാ അറുത്തു. അതിന്റെ കൽപ്പനക്രിയാണ് ഇൻഹർ, അറക്കൂ. വാവാത്തിന്റെ വൻഹർ, അറക്കുകയും ചെയ്യുക. ഇവിടെ നഹറ എന്നും ലബഹ എന്നും പറയും അല്ലെ. അർത്തു എന്നുള്ളതിന് ലബഹ എന്ന് പറയും, നഹറ എന്ന് പറയും. നഹറ എന്നുള്ളതുണ്ടല്ലോ, ആ അറിവ് പ്രത്യേക അറിവാ. ഒട്ടകത്തിന് അറക്കണേലാണ് നഹറ എന്ന് പറയാ പൊതുവിൽ. പൊതുവിൽ കൂടുതലായി ഒട്ടകത്തിന് എങ്ങനെ അറക്ക? പോത്തിന് അറക്കും പോലല്ല, അല്ലെങ്കിൽ ആടിനെ അറക്കും പോലല്ല ഒട്ടകത്തിന് അറക്കൽ. പിന്നെയോ, പോത്തിന് എങ്ങനെ അറക്കല്? നമ്മൾ കെട്ടിയിട്ട് തള്ളിയിട്ട് അതിന്റെ ഈ പിന്നെ ഈ ഹുൽക്കും ഔദാജും ഹുൽക്കും എന്ന് പറയാം. ഈ അന്ന നാളവും അതേപോലെ ശ്വസന നാളവും, ഇത് രണ്ടും അറുത്തിട്ടാണ് എന്ത് ചെയ്യുക? ദബഹ് അല്ലെ. അതാണ് ദബഹ്. നഹറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിന്റെ ഗളത്തിൽ കുത്തിയിട്ടാണ് ഒട്ടകത്തിന് അറക്കുക, കഴുത്തിൽ ഇവിടെ താഴെ ഒട്ടകത്തിന്റെ കഴുത്തിലുണ്ടല്ലോ ഈ ഗളത്തിൽ കുത്തിയിട്ടാണ് അറക്കുക. അതെന്തിന്? പിന്നെ പശുവിനെയും ആടിനെയൊക്കെ അറുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കഴുത്ത് നീളല്ല, അവന് വേഗം തീയും, ചോര ഒഴുകിയിട്ട് അത് പെട്ടെന്ന് മരിക്കും. അസിമം ഒട്ടകം അങ്ങനെയല്ല, ഒട്ടകത്തിന്റെ കഴുത്ത് നീണ്ടതാണ്. അപ്പൊ അതിന്റെ ഇവിടെ മുകളിൽ അറുത്തിട്ടുണ്ടെങ്കിൽ രക്തമൊക്കെ പോയി തീരാൻ ടൈം ഒഴുകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ത്? ഫൈദ ദബഹ്തും ഫഅഹ്സിനു ദിബഹ, അറുക്കുകയാണെങ്കിൽ അറിവ് മാന്യമാക്കണം, നന്നാക്കണം. അതുകൊണ്ട് തന്നെ കത്തി മൂർച്ച കൂട്ടാൻ പറഞ്ഞ് വല്യൂരിഹ് ദബീഹത്തഹു, അറുക്കണം മൃഗത്തിന് റാഹത്ത് നൽകാൻ പറഞ്ഞു. പെട്ടെന്ന് അതിന് ജീവൻ പോകണം, പെട്ടെന്ന് ജീവൻ പോകണം. പെട്ടെന്ന് ജീവൻ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പശു ആട് ഇതിനൊക്കെ ദബഹ് അറക്കണം. ഒട്ടകത്തിന് എന്ത് ചെയ്യണം? നെഹർ ചെയ്യണം, അതിന്റെ ഗളത്തിൽ കുത്തിയിട്ട് അറക്കണം. അപ്പൊ പെട്ടെന്ന് ചോര പോയി ശ്വാസം പോയിട്ടത് മരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ പിന്നെ വൻഹർ എന്നാ പറഞ്ഞത്, അറക്കാൻ അറിവിനാണ് പറഞ്ഞത്. അറക്കുകയും ചെയ്യുക. ഈ പ്രയോഗത്തിൽ വരുന്നത് എന്താണ്? ഒട്ടകത്തിനെ അറക്കാനാണ്. പക്ഷെ അവിടെ ഉദ്ദേശം ഒട്ടകവും ആട് മാട് ഇതൊക്കെ ഉദ്ദേശമാണ്. അള്ളാഹു സുബ്ഹാന തആല ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അള്ളാഹ്ക്ക് നമസ്കരിക്കാൻ പറയുന്നു. അപ്പൊ അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് എന്ത്? നിസ്കാരം. നിസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. അതേപോലെ തന്നെ അറിവിന്റെ പ്രാധാന്യം, അറിവിന്റെ പ്രാധാന്യവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ നോക്കി, നിങ്ങൾ വർഷാവർഷം റസൂലുള്ള ഉദഹിയറക്കും. അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറിവ് നടത്തിയതിന്റെ മാംസം വിതരണം ചെയ്യാറുണ്ട് സാധുക്കൾക്ക്, സാധുക്കൾക്ക് വിതരണം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു മൃഗത്തേക്ക് അറക്കുകയാണെങ്കിൽ ഖദീജയുടെ സഹോദരികൾക്ക് കൊടുത്തയക്കാറുണ്ട് എന്ന് പറയുന്നു. ഖദീജയുടെ സഹോദരിമാരെ റസൂലുള്ള പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് അവർക്ക് മാംസം കൊടുത്തയക്കാറുണ്ട്. അതുകൊണ്ട് അറിയിക്കണേ റസൂലുള്ള അറക്കാറുണ്ട് എന്നാണ്, മനസ്സിലായി? മാത്രമല്ല റസൂലുള്ള ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരികളെ പരിഗണിക്കാറുണ്ട് ആ അറിവിന്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതേപോലെ റസൂലുള്ള ഹജ്ജ് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി 100 ഒട്ടകങ്ങളെ കൊണ്ടുവരപ്പെട്ടു. അതിൽ 63 ഒട്ടകങ്ങളെ റസൂൾ എന്ത് ചെയ്ത്? സ്വന്തം കൈകൊണ്ട് അറുത്ത്, അതാണ് വൻഹർ, നഹറിന്റെ അതാണ്. സ്വന്തം കൈകൊണ്ട് റസൂലുള്ള 63 ഒട്ടകങ്ങളെ അറുത്ത്, ബാക്കി ഒട്ടകങ്ങളെ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അറുത്ത്. അതേപോലെ ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപരോധിക്കപ്പെട്ടപ്പോൾ ഉംറ ചെയ്യാൻ കഴിയാത്ത റസൂലുള്ള ഹുദൈബിയയിൽ നിന്ന് മടങ്ങുമ്പോൾ, മടങ്ങുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ബലിമൃഗങ്ങളെ അറക്കുകയുണ്ടായി, അതിന്റെ മാംസം സാധുക്കൾക്കിടയിൽ വിതരണം ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ്. പിന്നെ കുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ അറക്ക? അഖീഖയെ അറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ കുട്ടി ഉണ്ടായപ്പോൾ 2 ആടുകളെ അറുത്തു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈൻ കുട്ടി ഉണ്ടായപ്പോഴും പിന്നെ ആടുകളെ അറുത്തത് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പിന്നെ അറക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് കാണുവാൻ സാധിക്കും. അതേപോലെ ഉദുഹയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്ന ആ വർഷങ്ങൾ 10 വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദുഹയ്യ അറുത്തിരുന്നു എന്ന് പിന്നെ സഹിയായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതും പിന്നെ 2 കബിഷ് ضحى رسول الله صلى الله عليه وسلم كبشين املحين اقرنين موجيين خصيين എന്ന ഹദീസിൽ കാണാം. തടിച്ച നല്ല പിന്നെ കൊഴുത്ത ഉടച്ച രണ്ട് നല്ല മുഴുത്ത ആടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഉദുഹയ്യ അർത്തു എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഓക്കെ, അല്ലാഹു സുബ്ഹാന വ തആല ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് കൽപ്പിച്ചു. അതിനനുസരിച്ച് അത് ആ കൽപ്പന ശിരസ വഹിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ അമലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫസല്ലി ലിറബ്ബിക, അതിന്റെ ഉദാഹരണം നമ്മൾ പറയേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ 5 വഖത്ത് ഫർളല്ല. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ഐച്ഛിക നമസ്കാരങ്ങൾ റവാത്തിബായി, ഇതര നാഫിലത്തുകളായി, ദുഹയായി, ഖിയാമുല്ലൈലായി, വിത്രായി തങ്ങൾ നമസ്കരിക്കുകയും കാലിൽ നീര് വരുമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ച് അഫല അക്കൂനു അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള ദാസനാവണ്ടേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അനുബന്ധമായി ചോദിക്കുകയും ചെയ്ത് കാണാൻ സാധിക്കുമ്പോ അള്ളാഹു റസൂലുള്ളാഹി കൊടുത്തതിനെ കുറിച്ച് പറയുന്നത് ഇന്നാക്കൽ കൗസർ, അതുകൊണ്ട് തന്നെ ആ ധാരാളം നന്മ കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു ദാസനായിട്ടാണ് ഈ ദുനിയാവിൽ പരിലസിച്ചത്, ജീവിച്ചത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം. നമ്മളൊന്നും അള്ളാഹു സുബ്ഹാന വ തആല നൽകിയ എത്ര ഖൈറാത്തുകളുണ്ട് നമുക്ക്, അള്ളാഹു നമുക്ക് എത്ര ഖൈറുകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹു നമുക്കിവിടെ ആയുസിട്ട്, അള്ളാഹു സുബ്ഹാന തആല നമുക്ക് ആരോഗ്യം നൽകി, അള്ളാഹു സുബ്ഹാന തആല നമുക്ക് ഈ ദീന് നൽകി, അള്ളാഹു സുബ്ഹാന തആല നമുക്ക് പിന്നെ ഇണകളെ നൽകി, മക്കളെ നൽകി, ജോലി നൽകി, ജീവിതം പിന്നെ സുഖദായകമായ രീതിയിൽ കൊണ്ടുപോകുവാനുള്ള ഭൗതിക വിഭവങ്ങൾ അള്ളാഹു സുബ്ഹാന തആല നൽകി. എത്ര ഖൈറാത്തുകൾ, മനസ്സിലായില്ലേ? അതൊക്കെ പിന്നെ കിട്ടിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമുക്കും എന്തുണ്ടായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വതാലയോട് നന്ദി കാണിച്ചിട്ടുള്ള ഒരു ജീവിതം അതുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീയ നമ്മള് ശരീരം നമ്മള് മനസ്സിലാക്കുമ്പോൾ. തയ്യിബ്, ഇന്ന ഷാനി അകഹുവൽ അബ്തർ. ഇന്ന നമ്മളെ ഇവിടെ തീർച്ചയായും ഷാനി അക്, ഷാനി അക് എന്ന് പറഞ്ഞാൽ ഷനാ എന്നുള്ളതിൽ നിന്നാണ് അത് വന്നത്. എന്ന് പറഞ്ഞാൽ ബുഹുദ്, ദേഷ്യം എന്നർത്ഥം. ബുഹുദ് ഷാനി എന്ന് പറഞ്ഞാൽ ഇസ്മു ഫാഇലാണ്. മുബ്ഗിദ് എന്നർത്ഥം. മുബ്ഗിദ്, നിങ്ങളോട് ദേഷ്യം വെക്കുന്നവൻ, നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നവൻ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുന്നവൻ. ഇന്ന ഷാനി അക്, നിങ്ങളോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവൻ, ദേഷ്യം വെക്കുന്നവൻ. ഹുവൽ അബ്തർ, എന്താ ഹുവൽ അബ്തർ? അവനാകുന്നു അൽ അബ്തർ, അവനാകുന്നു വാലറ്റവൻ, അല്ലെങ്കിൽ ഗുണം കെട്ടവൻ, അല്ലെങ്കിൽ അനന്തരമെടുക്കുവാൻ ഒരു പിന്നെ ശേഷക്കാരനില്ലാത്ത വിധം പിന്നെ ഈ ദുനിയാവിൽ തുലഞ്ഞവൻ, നശിച്ചവൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ല. ഇവിടെ ഈ ഇന്നക്ക് തീർച്ചയായും എന്നർത്ഥമുണ്ട്, അതാണ് തൗക്കീദ്. അതേപോലെ തന്നെ ഈ ഇന്നക്ക് താലീലിന്റെ അർത്ഥമുണ്ട്, കാരണം എന്നർത്ഥമുണ്ട്. മനസ്സിലായ? അള്ളാഹു സുബ്ഹാന തആല പറയുന്നത് ഇന്ന ആതൈനാകൽ കൗസർ, പ്രവാചകരെ നിങ്ങൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ, അതിനാൽ നിങ്ങൾ ആ കൗസർ ലഭിച്ചു, അള്ളാഹ്ക്ക് നമസ്കരിക്കുക, അള്ളാഹുവിന് വേണ്ടിയിട്ട് അറക്കുകയും ചെയ്യുക. എന്നിട്ടല്ല പറയണേ ഇന്ന ശാനിയാക്കി, കാരണം തീർച്ചയായും എന്നുള്ള അർത്ഥമുള്ളതോടൊപ്പം കാരണം ഇന്ന ശാനിയാക്ക്, നിങ്ങളെ പിന്നെ എന്താ നിങ്ങളോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവൻ, അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടുത്തുന്നവൻ, അവനാകുന്നു ആര്? ഹുവൽ അബ്തർ, അൽ അബ്തർ. അബ്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ അനന്തരം എടുക്കാൻ ഒരു ശേഷക്കാരനില്ലാത്ത വിധം, വാലറ്റവൻ, അതേപോലെ തന്നെ ഗുണം കെട്ടവൻ, പേര് പോയവൻ എന്നൊക്കെ ഇതിനർത്ഥം പറയാം. ഉദ്ദേശാർത്ഥം, ഉദ്ദേശാർത്ഥം ഇവിടെ ഈ ഹുവ ഉണ്ടാവും. ഇന്ന ഷാനിയക്കൽ അബ്തർ പറഞ്ഞാൽ മതി. ഇന്ന ഷാനിയക്ക്, നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നവൻ, അവനാണ് അൽ അബ്തർ, അല്ലേ? അബ്തർ. ഈ ഹുവ ഇവിടെ ഏറെ വന്ന്, അതിനെ ഏറെ വന്നത് അത് അവനെ ഉറപ്പിക്കാനാണ്. അൽ ആസി ഇബ്നു വായിൽ, അതേപോലെ തന്നെ അബു ജഹൽ, ഉഖ്ബ ഇബ്നു അബി മുഅയ്ദ് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാണോ വിഷമിപ്പിച്ചത്, അബു ലഹൽ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തിയവർ, ബുദ്ധിമുട്ടിച്ചവർ, അവരാണ് അൽ അബ്തർ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്യാണ് ഇവിടെ തീർപ്പാക്കാണ്. ഈ ഹുവൽ അബ്തർ കൊണ്ടുവന്നിട്ട്, ഹുവൽ അബ്തർ എന്നുള്ളത് കൊണ്ടുവന്നിട്ട് നബി അലൈഹി സ്വലാമ തങ്ങൾ നോക്കി, നിങ്ങൾ റസൂൽ ഒരിക്കലും അൽ അബ്തർ അല്ല. ഒരാൾക്ക് ആൺമക്കളില്ല, ഉണ്ടായില്ല എന്നോ, അല്ലെങ്കിൽ ആൺമക്കൾ ജീവിച്ചില്ല എന്നുള്ളത് ഒരിക്കലും എന്തല്ല, അയാൾക്ക് ഒരു പ്രശസ്തി കുറവല്ല, പോരായ്മയല്ല, ഒരിക്കലും. അബദൻ, അബദൻ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ പേരും പ്രശസ്തി നോക്കി അള്ളാഹു ഉയർത്തിയത്. എങ്ങനെ ഉയർത്തിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയപ്പെടാത്ത ഒരു സമയം ഈ ദുനിയാവിലില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസ്മരിക്കപ്പെടാത്ത ഒരു സമയം ഈ ദുനിയാവിലില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യവചനത്തിന്റെ ഒന്നാം പകുതി പറഞ്ഞ തൊട്ട് പറയുന്നത് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള, അത് ഉച്ചേ സ്ഥലം ലോകത്ത് പറയും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തല്ല, ഒരിക്കലും അബുത്തറല്ല. പിന്നെ റസൂലുള്ള അൽ കൗസർ നൽകപ്പെട്ട റസൂലാണ്, അൽ കൗസർ നൽകപ്പെട്ട റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ അനുസ്മരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി റസൂലുള്ള അനുസ്മരിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, അത് ജീവിതമാക്കിയിട്ട് മുസ്ലിം ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നു, അനുസ്മരിക്കുന്നു. അങ്ങനെ ഒരു മഹത്വവും പേരും പെരുമയും അതായിരിക്കുള്ളൂ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലാലി വസല്ലമ തങ്ങൾക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരാ നോക്കി നിങ്ങൾ, അബൂജഹൽ. അബൂജഹലിന് ആരാ ഉണ്ടായത്? അബൂജഹലിന്റെ മക്കളിൽ ഇക്രിമ ശേഷിച്ചു, ഇക്രിമ മുസ്ലിമായി. അങ്ങനെ അബൂജഹലിന്റെ വാലറ്റ് അല്ലെ അബൂലഹബ്. അബൂലഹബിന്റെ മകൻ ഉതൈബ. അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോ തന്നെ പണി തീർന്ന് മുശ്രിക്കായി. പിന്നെ മിഅ്തബും അതേപോലെ ഉത്ബയാണ്, അവർ രണ്ടാളും ഇസ്ലാം സ്വീകരിച്ച്. അബൂലഹബിന് പിന്നെ അതോടുകൂടി വാലറ്റ് അല്ലെ. അൽ ആസ് ഇബ്നു വായിൽ, അൽ ആസ് ഇബ്നു വായിലിന്റെ മകനാണ് അംർ ബിൻ ആസ്. ഹിഷാമിന് അൽ ആസ് ഉണ്ടായിരുന്നു, അംർ ബിൻ ആസ് ഉണ്ടായിരുന്നു അല്ലെ. ഹിഷാമിൽ ആസ് കഴിഞ്ഞ് ജീവിച്ചില്ല, പിന്നെ അംർ ബിൻ ആസ് ആണ് ജീവിച്ചത്. അംർ ബിൻ ആസ് ഇസ്ലാം സ്വീകരിച്ച്, ഇസ്ലാം സ്വീകരിച്ച് അതോടുകൂടി അൽ ആസ് ഇബ്നു വായിൽ എന്തായി അറ്റ് മനസ്സിലായി. അതേപോലെ പിന്നെ ഉഖബത്ത് ബിൻ അബി മുഅയ്ദ്, ഉഖബത്ത് ബിൻ അബി മുഅയ്ദിന്റെ മക്കളിൽ ഉമ്മു കുൽസും ബിൻ ഉഖബ, അവർ ഇസ്ലാം സ്വീകരിച്ച്. അവര് പിന്നെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുട്ടിയായിരിക്കുകയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നത്. മനസ്സിലായി? ഉഖബത്ത് ബിൻ അബി മുഅയ്ദ് ബദറിനെ തുടർന്ന് കൊല്ലപ്പെട്ടു. ഒക്കെ എന്തായി ഈ ദുനിയാവിൽ അവര് പിന്നെ പിൽക്കാലത്ത് മോശമായി അനുസ്മരിക്കപ്പെടും വിധമല്ലാതെ അവർ ചരിത്രത്തിൽ ശേഷിക്ക പോലും ചെയ്തില്ല, ചരിത്രത്തിൽ ശേഷിക്ക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഒരു ചരിത്രം. പിന്നെ ഞാൻ വായിച്ചവിടെ ശ്രദ്ധയാണ്, അതിവിടെ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. പിന്നെ ഇമാം സുഹ്രി മുഹമ്മദ് ഇബ്നു ഷിഹാബിന് സുഹ്രി പിന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാന്റെ അടുക്കൽ പ്രവേശിച്ച ഒരു ചരിത്രമുണ്ട്. ഇമാം സുഹ്രി അറിയപ്പെട്ട ഹദീസ് പണ്ഡിതൻ മുഹമ്മദ് ഇബ്നു ഷിഹാബ് അസുഹ്രി. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അമവി ഖലീഫയാണ്. അബ്ദുൽ മലിക്കിന്റെ അടുക്കൽ പ്രവേശിച്ച്, അപ്പൊ അബ്ദുൽ മലിക് പിന്നെ സുഹരിയോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എവിടുന്ന വരുന്നു ചോദിച്ചു സുഹരിനോട്. അപ്പൊ സുഹരി പറഞ്ഞു, ഞാൻ മക്കയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോ അബ്ദുൽ മലിക് ചോദിച്ചു സുഹരിയോട്, മക്കയിൽ ആരാണ് അവിടെ പിന്നെ ഒരു നായകൻ, ആർക്കാണ് ലീഡർഷിപ്പ്, നായകൻ ആരാണ്? അപ്പൊ സുഹരി പറഞ്ഞു, അവിടെ അപ്പ ഇബ്നു അബി റബാഹ് ആണെന്ന് പറഞ്ഞു. അപ്പ ഇബ്നു അബി റബാഹ് ആണെന്ന് പറഞ്ഞു. അപ്പോ അബ്ദുൽ മലിക് ചോദിക്കാണ്, അത്ത ഇബ്നു റബാഹ് അറബിയാണോ അതോ മൗലയാണോ എന്ന് ചോദിച്ചു. മൗല, അപ്പൊ മൗലയാണെന്നാണ്. എന്താ ഈ മൗലാർന്ന് അടിമ? സയ്യിദന്മാർ മോചനം നൽകിയ അടിമകൾക്കാണ് എന്ത് പറയാ, മൗല എന്ന് പറയാം, മൗല എന്ന് പറയാം. അപ്പൊ അയാൾ അത്ത മൗലയാണെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അബ്ദുൽ മലിക് ചോദിക്കുകയാണ്, ബിമസാദ, എന്തുകൊണ്ടാണ് ഒരു മൗലയായ അത്തായിന് നേതൃത്വം കിട്ടിയത്? അപ്പോ സുഹുരിയുടെ മറുപടി, ബി ദിയാനത്തിഹി വ റിവായത്തിഹി, അതാണ് ബി ദിയാനത്തിഹി. എന്താ ദിയാനത്ത്? ദീനി നിഷ്ഠ. ബി ദിയാനത്തിഹി വ റിവായത്തിഹി, ദിയാനത്താണോ ദീനി നിഷ്ഠ, റിവായത്ത് ആണോ എന്താ ഹദീസിന്റെ ഹദീസ് റിപ്പോർട്ട്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദീനി നിഷ്ഠയും, ഇവിടെ ഉദ്ദേശം ഇൽമാണ്, അറിവ്, വിജ്ഞാനം. ദീനി നിഷ്ഠയും വിജ്ഞാനവുമാണ് മൗലയായ അടിമയായ അതായിന് മക്കയുടെ നേതൃത്വം ലഭിക്കാൻ കാരണം എന്ന് സുഹരി അബ്ദുൽ മലിക്കിനോട്. അപ്പൊ ഉടനെ അബ്ദുൽ മലിക്കിന്റെ അടുത്ത ചോദ്യം, യമനിൽ ആർക്കാണ് പദവി, നേതൃപദവി? അപ്പൊ സുഹരി പറഞ്ഞ, അവിടെ താവൂസ് ഇബ്നു കൈസാനാണ്, താവൂസ് ഇബ്നു കൈസാനാണ്. അപ്പോ അബ്ദുൽ മലിക് ചോദിച്ചു, അയാൾ മൗലയാണ് അറബിയാണ്? അപ്പൊ പറഞ്ഞത് മൗലയാണ്, താവൂസ് ബിൻ കൈസാൻ മൗലയാണ്, അടിമയാണ്. അപ്പൊ ബിമസാദ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നേതൃപദവി കിട്ടിയത്? അപ്പോഴും പറഞ്ഞു, ബിമസാദഹു ബിഹി അതാ, എന്തുകൊണ്ടാണ് നേതൃത്വത്തിൽ വന്നത്? അതുകൊണ്ടാണ്, ധ്യാനത്തും വിവാഹത്തും കൊണ്ടാണ്, അറിവ് കൊണ്ടും ദീനി നിഷ്ഠ കൊണ്ടാണ്. അപ്പൊ ഉടനെ അബ്ദുൽ മലിക്കിന്റെ അടുത്ത ചോദ്യം, പിന്നെ അഹ്ലുൽ ജസീറയെ ആരാണ് നയിക്കുന്നത്? ജസീറൻ അറബിൻ ഉപദ്വീപിന്റെ വിധഭാഗങ്ങൾ, അഹ്ലുൽ ജസീറ. അപ്പൊ ഉടനെ സുഹരി പറഞ്ഞു, അത് മൈമൂൻ ഇബ്നു മഹ്റാനാണ്. മൈമൂൻ ഇബ്നു മഹ്റാൻ ഇമാമുൽ ആമഷ്, ആമഷിന്റെ പേരാണ് മൈമൂൻ ഇബ്നു മഹ്റാൻ. മൈമൂൻ ഇബ്നു മഹ്റാൻ അൽ ആമഷ് അല്ല, ആമഷ് അല്ല, സബറുള്ള ആമഷിന്റെ പേര് സുലൈമാൻ ഇബ്നു മഹ്റാൻ. മൈമൂൻ ഇബ്നു മഹ്റാൻ നടത്തെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ ഒരു ശിഷ്യനാണ്, മൗലയാണ്, മൈമൂൻ ഇബ്നു മഹ്റാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ അബ്ദുൽ മലിക് ചോദിക്കാണ്, അത് മൗലയാണോ അറബിയാണ്? അപ്പൊ അതും മൗലയാണ്, അടിമയാണ്. ജസീറയെ നയിക്കുന്ന ആളെ കുറിച്ച് പറയാണ്, അതും അടിമയാണ്. അപ്പൊ ഉടനെ അബ്ദുൽ മലിക് ചോദിച്ചു, ആരാണ് മിസ്ർ ഭരിക്കുന്നത്, മിസ്റിന്റെ നേതൃത്വം ആർക്കാണ്? അപ്പൊ പറഞ്ഞത് യസീദ് ഇബ്നു അബി ഹബീബാണ്, യസീദ് ഇബ്നു അബി ഹബീബാണ്. അപ്പൊ ഉടനെ ചോദിക്കുകയാണ് അബ്ദുൽ മലിക്ക്, അത് മൗലയാണോ അറബിയാണ്? അപ്പോഴും പറഞ്ഞു അതും മൗലയാണ്, യസീദ് ഇബ്നു അബി ഹബീബും മൗലയാണ്. അപ്പൊ ഉടനെ പിന്നെ അബ്ദുൽ മലിക്കിന്റെ ചോദ്യം, ഖുറാസാൻ അവിടെ നേതൃത്വം ആയിരിക്കാണ് ഖുറാസാൻ. അപ്പോ പിന്നെ സുഹ്രി പറഞ്ഞു അവിടെ ദഹാഖ് ഇബ്നു മുസാഹിമാണ്, ദഹാഖ് ഇബ്നു മുസാഹിമാണ്. അപ്പൊ ഉടനെ അബ്ദുൽ മലിക്കിന്റെ ചോദ്യം, അത് അറബിയാണോ മൗലയാണ്? അപ്പൊ അതും മൗലയാണ്, അതും മൗലയാണ്. അപ്പൊ അടുത്ത ചോദ്യം, ബസറ ആരുടെ നേതൃത്വത്തിലാണ്? അപ്പൊ പറഞ്ഞത് ഇമാം ഹസൻ അൽ ബസറിയുടെ നേതൃത്വത്തിലാണ്, ഇമാം അൽ ഹസൻ അൽ ബസറിയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ ചോദിക്കണം അത് മൗലയാണ്, അത് അറബിയാണ്. അപ്പൊ പറയണം അതും മൗലയാണ്. പിന്നെ അബ്ദുൽ മലിക്ക് അവസാനത്തെ ചോദ്യം, കൂഫ ആരുടെ കീഴിലാണ്, നേതൃത്വത്തിലാണ്? അപ്പോ സുഹരി പറഞ്ഞു അത് ഇബ്രാഹിം നഖഈയുടെ നേതൃത്വത്തിലാണ്. അപ്പൊ ചോദിച്ചു അത് മൗലയാണ് അറബിയാണോ? അപ്പൊ പറഞ്ഞു അത് അറബിയാണ്, ഇബ്രാഹിം നഖഈ അറബിയാണ്. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ അബ്ദുൽ മലിക്കിന് ഭയങ്കര ആശ്ചര്യം. നോക്കി നിങ്ങൾ, മക്കയിൽ, യമനിൽ, ജസീറയിൽ, ഈജിപ്തിൽ, ഖുറാസാനിൽ, ബസറയിലൊക്കെ മൗലകളാണ് നേതൃത്വത്തിൽ, അറബികളല്ല. അപ്പോ അബ്ദുൽ മലിക്ക് പിന്നെ സുഹിരിനോട് തന്റെ വിഷമം പറയാണ്, അറബികൾ പിന്നോട്ടായാണ്, മൗലകൾ മുന്നോട്ടായാണ്. വിഷമം പറഞ്ഞപ്പോ ഇമാം സുഹിരി പറഞ്ഞ മറുപടി ഉണ്ട്. ആ മറുപടി എന്താണ്? ഇന്നഹുദ്ദീൻ മൻ ഹഫിളഹു സാദ് വമൻ ദയ്യഅഹു സഖത്. എന്താ ഇമാം സുഹരി പറയാണ്? ഇന്നഹുദ്ദീൻ, അവരെ ഉയർത്തിയതും ഇവരെ താഴ്ത്തിയതും ദീനാണ്. മൻ ഹഫിളഹു, ആര് ദീനിനെ പിടിച്ചോ സൂക്ഷിച്ചോ, സാദ, അവൻ നയിക്കും. വമം ദയ്യഅഹു, ആര് ദീനിനൊക്കെ പാഴാക്കിയോ, സഖത്ത്, അവനെന്ത് ചെയ്യും? അവൻ വീഴും ചെയ്യും. അപ്പൊ ദീനാണ്, ദീനി നിഷ്ഠയാണ്, ധ്യാനത്തും റിവായത്തുമാണ് നേതൃത്വത്തിലെത്താൻ കാരണീയം. മനസ്സിലെ? അത് ആർക്കുണ്ടോ കുറെ റെക്കമെൻഡേഷന്റെ ആവശ്യമില്ല. പിന്നെയോ താനേ വരും. അതേസമയം ഇത് രണ്ടും ആർക്കില്ലേ, എത്ര ആരും ഓടിയിട്ട് കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ സൂറത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് കൗസറേകി. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൗസറേകിയത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദീനിയായിട്ടുള്ള, അതേപോലത്തെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ സമർപ്പണം, മനസ്സിലായില്ലേ? അതൊക്കെ അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചിട്ടുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ഔദാര്യമാണ്. അത് വർദ്ധിക്കാനും നിലനിൽക്കാനും അതിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കാനാണ് ഫസല്ലി ലിറബ്ബിക വൻഹർ. ആരാണോ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ചവരെ, ഉയർത്തിയവരെ താഴ്ത്താനും ഒതുക്കാനും ശ്രമിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന ശാനിയക ഹുവൽ അബ്തർ. മനസ്സിലായോ? ഇത് ഈ സൂറത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന ഭാഗമാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഏത് സൂറത്തിൽ മാഴൂൺ അല്ലെ. ഇതിൽ എന്തെങ്കിലും ഇഷ്കാലുണ്ടോ? അറിവിനും പ്രാധാന്യമുണ്ട്. കേവലം അറക്കാൻ വേണ്ടിയിട്ടല്ല അറിവ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫകുലൂ മിൻഹാ വഅത്അമുൽ ഖാനി അവൽ മുഅ്തർ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, അഗതികൾക്കും അതേപോലെ തന്നെ അശരണർക്കും നിങ്ങൾ അതിൽ നിന്ന് തീറ്റുകയും ചെയ്യുക. അതേപോലെ മറ്റൊരിടത്തല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫകുലൂ മിൻഹാ വഅത്അമുൽ ബാഇസൽ ഫഖീർ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, ബാഇസിനും ഫക്കീറിനും നിർദ്ധനനും അതേപോലെ തന്നെ ദുർബലനും നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അനുവർത്തിക്കുകയും റസൂലുള്ള അത് പ്രായോഗികമായി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃഗബലി അത് പുണ്യകർമ്മമാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച രീതിയിൽ അത് അറുത്ത് അതിന്റെ വിനിയോഗം നടക്കുമ്പോൾ അത് പുണ്യമാണ്. അതേസമയം മൃഗബലി മാത്രമല്ല ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിൽ പിന്നെ ധാന്യങ്ങൾ ദാനമായി നൽകാം, നാണയങ്ങൾ ധാന്യമായിട്ട് ദാനമായിട്ട് നൽകാം, മറ്റേ വസ്ത്രങ്ങൾ നൽകാം. അതൊക്കെ വിശുദ്ധ ഖുർആനിലെ അതിനും ആജ്ഞയല്ലേ, കൽപ്പനകളിലെ. ഇവിടെ അറക്കുക എന്നുള്ള അള്ളാഹുവിന്റെ നാമത്തിൽ അറക്ക, നേർച്ച പിന്നെ നേർച്ച ആക്കിയിട്ട് അറക്കണ അറിവുണ്ട് ഇവിടെ. പിന്നെ നേർച്ച ആക്കുക എന്നുള്ളതല്ല, ഫസല്ലി റബ്ബിക്, റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും. വൻഹർ എന്നുള്ളതിന് മറ്റൊരു തഫ്സീർ പ്രമുഖമായിട്ടുള്ളത് എന്ന് വെച്ചാല് നമസ്കാരത്തിൽ നെഞ്ചിൽ കൈകെട്ടുക. വൻഹർ നഹറിൽ, നഹർ എന്ന ഈ ഭാഗമാണ്, നെഞ്ചിന്റെ ഭാഗത്ത് കൈകെട്ടുകയും ചെയ്യുക എന്ന് പല മുഫസ്സരീങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ചില അസറുകളും ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രാമാണികരായ പല പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ അറിവാണ് ഉദ്ദേശം. പിന്നെ കൈകെട്ട എന്നുള്ളതല്ല, നിസ്കാരത്തിൽ കൈകെട്ടുമ്പോൾ നെഞ്ഞത്താണ് കൈകെട്ടേണ്ടത് എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാന്റെ ഒപ്പം നിസ്കരിച്ച വായിൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് ഞാൻ റസൂലുള്ളാന്റെ പിന്നിൽ നിസ്കരിച്ചപ്പോൾ റസൂലുള്ളാഹ് വലത് കൈ ഇടത് കൈയിന്മേൽ നെഞ്ചിൽ വെച്ച് നിസ്കരിച്ചു എന്ന ഹദീസുണ്ട്. മനസ്സിലായല്ലോ. പക്ഷെ ഈ ആയത്തിന് നഹറിൽ കൈകെട്ട എന്നർത്ഥം പറഞ്ഞ പിന്നെ മുഫസ്സിരീങ്ങളുടെ ചില സഹാബികൾ അങ്ങനെ അഭിപ്രായപ്പെട്ടതായിട്ടും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പ്രാമാണികരായ പലരും ആ ഒരു തഫ്സീറിനെ ഇവിടെ പരിഗണിച്ചിട്ടില്ല. ഇവിടെ ഫസല്ലി റബ്ബി റബ്ബിക്ക്, റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും വൻഹർ അറക്കുകയും ചെയ്യുക എന്നുള്ളതിന് ചിലർ, ഇപ്പൊ ഇബ്നു തൈമിയ്യ പോലുള്ളതായ പണ്ഡിതന്മാരിൽ, അങ്ങനത്തെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് ഇവിടെ ഉദ്ദേശം പെരുന്നാൾ നമസ്കാരമാണ്. ഫസല്ലി റബ്ബിക്ക്, റബ്ബിന് വേണ്ടിയിട്ട് നീ പെരുന്നാൾ നമസ്കരിക്കുകയും വൻഹർ അതിനെ തുടർന്ന് ഉദുഹി അറക്കുകയും ചെയ്യുക. അതായത് നിസ്കാരത്തെ തുടർന്നാണ് എന്ത് വേണ്ടത്? അറിവ് വേണ്ടത്. മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൽപ്പനക്ക് ഫസല്ലി റബ്ബിക്ക്, റബ്ബിന് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളത് പെരുന്നാൾ നമസ്കാരമാണ്. അതുകൊണ്ട് പെരുന്നാൾ നമസ്കാരം നിർബന്ധമാണ്, വൻഹർ അറിവ് നിർബന്ധമാണ് എന്നൊക്കെ ഇതിൽ നിന്ന് മസാല പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഇവിടെ പെരുന്നാൾ നമസ്കാരം മാത്രം ആക്കാൻ, അതേപോലെ ഇവിടെ ഉദുഹിയ മാത്രം ആക്കാൻ എന്തില്ല, അതിനേതായ വെളിപ്പെട്ട തെളിവില്ല. അഖീഖയ്ക്ക് കുട്ടിയുണ്ടായിട്ടുണ്ടെങ്കിൽ അറിവില്ലേ, അതിന് ആടാണ് ഉത്തമം. അയലിഷ്കാലില്ല, ഉത്തമം ആട് തന്നെയാണ്. പക്ഷെ ആടല്ലാത്തൊരു മൃഗത്തെ അറുത്താൽ അത് മതിയാകുമോ, പരിഗണനീയമാണോ എന്നുള്ളതാണ്. കുട്ടിയുണ്ടായിരുന്നെങ്കിൽ റസൂലുള്ള പറഞ്ഞിട്ട് ഫഹരീഖു അൻഹു ദമ, നിങ്ങൾ അതിന് ഒരു മൃഗത്തെ അറക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു കൽപ്പന പരിഗണിച്ചിട്ട് ഏതൊരു ആടുമാട ഒട്ടകങ്ങളിൽ ഏതൊന്നിനെ അറുത്താലും മതി എന്ന് പിന്നെ പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റസൂലുള്ള അറുത്തതും അറക്കം കൽപ്പിച്ചതും ആടാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ ആടല്ലാത്തതിന്റെ അർത്ഥപ്പോ അതിനെ എതിർത്തതായ ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. ആട് തന്നെയാണ് ഉത്തമം. പക്ഷെ ആടല്ലാത്ത പശുവിനെ അല്ലെങ്കിൽ കാളയെ, എരുമനെ, പോത്തിനെ അർത്ഥിട്ടുണ്ടെങ്കിൽ അഖീഖ വീടും, അഖീഖ വീടും. പക്ഷെ ഉത്തമം ആടാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.